SBS Radio.
നമസ്കാരം അഞ്ജു. 3 വർഷം മുമ്പ് സുജിത്തിന് വേണ്ടി ഒരു മജ്ജാദാതാവിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അന്ന് എസ് ബി എസ് മലയാളം റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. പക്ഷേ ഇപ്പോഴും യോജിക്കുന്ന ഒരു മജ്ജാദാതാവിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ സുജിത്തിൻ്റെ സുഹൃത്തുക്കളും മറ്റും ചേർന്ന് പുതിയൊരു ഡ്രൈവ് കൂടി നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് എന്താണ് ഇപ്പോഴത്തെ ഒരു ആരോഗ്യസ്ഥിതി എന്ന് പറയാൻ പറ്റുമോ സുജിത്തിൻ്റെ?
സുജിത്ത് ഇപ്പോഴും റെമിഷനിലാണ്, ദൈവം സഹായിച്ചിട്ട്. എല്ലാ 3 മാസവും ഡോക്ടേഴ്സ് സുജിത്തിനുള്ള ഒരു ബോൺ മാരോ ബയോപ്സി ചെയ്യാറുണ്ട്. അത് സുജിത്തിന്റെ ഈ സ്റ്റാറ്റസ്, ക്യാൻസറിന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനാണ്, റെമിഷൻ ആണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആൻഡ് സോ ഹി റെമിഷനിലാണ് ഇപ്പോഴും. പക്ഷെ സുജിത്തിന് എല്ലാ ദിവസവും ഞാനൊരു ഓറൽ ക്യാൻസർ ഡ്രഗ് കൊടുക്കുന്നുണ്ട്. അത് വളരെ നിർബന്ധമാണ്, അത് കഴിക്കണം എന്നുള്ളത് സുജിത്തിന്റെ ഡോക്ടേഴ്സ് എല്ലാ പ്രാവശ്യം കാണുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്. അത് കാരണമാണ് സുജിത്തിന്റെ ഈ ഇത് ഇപ്പോഴും റെമിഷനിലായിരിക്കുന്നത്. അത് പോസിറ്റീവായി, സുജിത്തിന്റെ ബോഡി അതിന് പോസിറ്റീവായിട്ട് റെസ്പോണ്ടും ചെയ്തു, വിച്ച് ഇസ് വളരെ നല്ലൊരു ന്യൂസ് ആണ്. സോ അത് ഇപ്പം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇതെപ്പോഴെങ്കിലും തിരിച്ചു വന്നാൽ, അല്ലെങ്കിൽ നല്ലൊരു മാച്ച് കിട്ടിയാൽ, നാച്ചുറലി ഡോക്ടേഴ്സ് അതൊരു കംപ്ലീറ്റ് ക്യൂറിന് പോകുന്നതായിരിക്കും.
ഓക്കെ. അല്ല, ഇത് ഒരുപക്ഷെ നേരത്തെ കേൾക്കാത്ത ആൾക്കാരുണ്ടോ? അപ്പൊ അവർക്ക് വേണ്ടി ഈ ഒരു അസുഖത്തെ കുറിച്ചൊന്ന് പറയാൻ കഴിയുമോ? എന്തായിരുന്നു, എപ്പോഴാണ് ഇത് കണ്ടുപിടിച്ചത്, എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം കൂടി?
ഓ, പറയാം. സുജിത്തിന്റെ അസുഖത്തെ പേര് എന്ന് പറയുന്നത് കുറച്ചൊരു വലിയ പേരാണ്, അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ ഫിലഡൽഫിയ പോസിറ്റീവ് എന്ന് പറയും. ഇറ്റ് ഇസ് ബേസിക്കലി സുജിത്തിന്റെ വൈറ്റ് ബ്ലഡ് സെൽസിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഇതാണ്, ഒരു അസുഖമാണ് ഇത്. ഇത് വന്നത് നവംബർ 2015 സുജിത്തിന് നവംബർ 1 ഒരു നെഞ്ഞുവേദന വന്നു. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം ഹാർട്ടിന്റെ പ്രോബ്ലം ആണെന്ന് വിചാരിച്ച് കൊണ്ടുപോയതായിരുന്നു. പക്ഷേ ഡോക്ടേഴ്സ് ECG ഒക്കെ കണ്ടക്ട് ചെയ്ത് എല്ലാം കഴിഞ്ഞ് എന്നോട് വന്ന് പറഞ്ഞു എല്ലാം ലുക്കീമിയാണ് സംഭവം. പിന്നെ നവംബർ 3 ആവുമ്പം അവര് കൂടുതലായി ടെസ്റ്റുകളൊക്കെ ചെയ്തു തുടങ്ങി. അപ്പൊ തന്നെ വെസ്ലിയില്, ഇവിടുത്തെ വെസ്ലി ബ്രിസ്ബിൻ ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ആയത്. ഫുൾ ഡീറ്റെയിൽ ടെസ്റ്റുകൾ അന്ന് തന്നെ ചെയ്തു തുടങ്ങി. നവംബർ 3 ആവുമ്പോൾ അവര് കണ്ടീഷൻ ഓരോന്നായിട്ട് അപ്ഡേറ്റ് ചെയ്ത് തുടങ്ങിയെന്നെ. അപ്പോഴാണ് ഈ ഫുൾ കണ്ടീഷൻ്റെ, ഈ ബയോപ്സി ചെയ്തതിന് ശേഷമാണ് ഇവർക്ക് ഫുൾ കണ്ടീഷൻ്റെ ഒരു ഐഡിയ അവർക്ക് കിട്ടിയത്. അപ്പോഴാണ് അവർ പറഞ്ഞ ട്രാൻസ്പ്ലാന്റ് വേണ്ടി വരും, പക്ഷെ കീമോതെറപ്പി എന്തായാലും വേഗം തുടങ്ങണം. കാരണം ആ സമയത്ത് സുജിത്തിന്റെ 86% ഓഫ് ഹിസ് ബ്ലഡ് വാസ് ഇൻഫെക്റ്റഡ്.
ഓക്കെ.
അപ്പം അവർ പറഞ്ഞു എത്രയും വേഗം കീമോ തുടങ്ങണം, കാത്തു നിൽക്കാൻ വയ്യാന്ന്. അപ്പം കീമോ നവംബർ 3 തന്നെ തുടങ്ങിയിരുന്നു സുജിത്തിന്റെ കീമോ. പക്ഷെ അവര് പറഞ്ഞു ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരും, കാരണം സുജിത്തിന്റെ ആ ബോൺ മാരോ ഡിഫെക്റ്റഡ് ആയി പോയിട്ടുണ്ട്. സോ അത് ട്രാൻസ്പ്ലാന്റിലൂടെ അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ കീമോതെറപ്പിയിലൂടെ ഇപ്പൊ ആ ക്യാൻസർ സെൽസിനെ നമുക്ക് കൊന്നുകളയാൻ പറ്റും. ആ ഒരു രീതിയിലാണ് അന്ന് അത് ചെയ്തത്. അതൊരു 6 റൗണ്ട് ചെയ്തു, ഒരു കണ്ടിന്യൂസ്ലി സുജിത്ത് ഒരു 6 to 7 months ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. മാർച്ച് 2016 അവസാനത്തെ സുജിത്തിന്റെ ഇന്റൻസീവ് കീമോതെറപ്പി എന്ന് പറയാവുന്നത്. അത് കഴിഞ്ഞിട്ട് ഹി വാസ് ഡിസ്ചാർജ് ഫ്രം ദ ഹോസ്പിറ്റൽ. പിന്നെ ഇത് തന്നെ ഈ ബയോപ്സിയും ഈ ഓറൽ കീമോ ഡ്രഗും കൊടുത്തുകൊണ്ടിരിക്കുന്നു.
ഓക്കെ. അപ്പം ഒരു നോർമൽ ലൈഫിലേക്ക് എങ്ങനെയാണോ, അപ്പൊ ജോലി ചെയ്യാനും മറ്റും കഴിയുന്നുണ്ടോ?
പാർട്ട് ടൈം ആയിട്ട് പോയി തുടങ്ങിയിട്ടുണ്ട്. സുജിത്തിന് വേഗം ഏറ്റവും ഹി ലൈക്സ് ടു ബി ആക്റ്റീവ്, പുറത്തു പോയി ജോലിക്ക് പോകാനും മറ്റുള്ള ഇപ്പൊ അസുഖമായിട്ട് കിടക്കാൻ ഇഷ്ടമല്ലാത്ത ഒരാളാണ്. അപ്പം ജോലിക്ക് പാർട്ട് ടൈമായി പോകുന്നുണ്ട്. കുറച്ചൊക്കെ ഓക്കെ, കുഴപ്പമില്ലാണ്ട് പോകും. പക്ഷെ ഈ ഓറൽ ടാബ്ലറ്റിന്റെ അതിൻ്റെതായ സൈഡ് എഫക്ട്സ് ഉണ്ട്. സുജിത്തിന് ഇമ്മ്യൂണിറ്റി കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഈ ചുമ, ഫ്ലൂ സീസണൊക്കെ വരുമ്പം നല്ലൊരു ടെൻഷനുള്ള സമയമാണ് അതൊക്കെ. പിന്നെ സുജിത്തിന് എന്താ പറയണ്ട, ഈ കൈയും കാലിലും വീക്കും വേദനയൊക്കെ ഇടക്കിടക്ക് വരും. അതൊക്കെ ഒരു ഈ ടാബ്ലറ്റിന്റെ സൈഡ് എഫക്റ്റ് ആണ്. അത് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു, ഈ ടാബ്ലറ്റ് കഴിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സൈഡ് എഫക്റ്റ് ആണ്, സുജിത്തിനും ഉണ്ട്.
എന്തുകൊണ്ടാണ് അന്ന് ആ ഒരു ഡ്രൈവ് നടത്തിയിട്ട്? എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ, ഓസ്ട്രേലിയയിൽ മാത്രമല്ല ഇന്ത്യയിലും അമേരിക്കയിലും എല്ലാം തന്നെ ഡ്രൈവ് നടത്തിയിരുന്നു. അന്ന് സുജിത്തിന്റെ സഹോദരി ലക്ഷ്മിയുമായിട്ട് അമേരിക്കയിലുള്ള സഹോദരിയുമായിട്ട് സംസാരിച്ചിരുന്നു. എല്ലായിടത്തും ഡ്രൈവ് നടത്തിയിട്ട് എന്തുകൊണ്ടാണ് സുജിത്തിന് ചേരുന്ന ഒരു ബോൺ മാരോ ഡോണറെ കിട്ടാത്തത്? എന്താ പറയുന്നതിനെ കുറിച്ച്?
അത് ഒരു കാരണം എന്ന് വെച്ചാൽ, രണ്ട് കാരണമുണ്ടെന്ന് എന്റെ അഭിപ്രായത്തിൽ, രണ്ട് കാരണം ഡോക്ടർ എഗ്രി ചെയ്യുന്നുണ്ട്. ഒന്ന്, സുജിത്തിന്റെ ടിഷ്യൂ ടൈപ്പിംഗ് ബിറ്റ് റെയർ ആണ്. അത് അച്ഛനമ്മേന്റെയും ടിഷ്യൂ ടൈപ്പിംഗ് ഒക്കെ കമ്പയർ ചെയ്ത് അവരുടേതായ ഒരു ബ്ലഡ് ആ ലാംഗ്വേജ് പറഞ്ഞാൽ സുജിത്തിന്റെ ടിഷ്യൂ ടൈപ്പ് കുറച്ച് റെയർ ആണ്. രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാൽ, ദ എമൗണ്ട് ഓഫ് ഇന്ത്യൻസ് രജിസ്ട്രിയിലുള്ളത്, എത്തനിസിറ്റി ഇതിന് വളരെ വലിയൊരു ഫാക്ടറാണ്, ഒരു മാച്ചിനെ കണ്ടെത്തുക എന്ന് പറയുന്നത്. ഇത് ഇന്ത്യൻസോ സൗത്ത് ഏഷ്യൻസിനാണ് കൂടുതൽ ചാൻസ് ശുചിത്വമായിട്ട് മാച്ചപ്പ് ചെയ്യേണ്ടത്. ഇപ്പൊ ഓസ്ട്രേലിയൻ രജിസ്ട്രി എടുത്ത് നോക്കിയാൽ തന്നെ 77% ഇവിടുത്തെ കോക്കേഷ്യൻസ് അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലെ ആൾക്കാരാണ് ഉള്ളത്. ഇന്ത്യൻസ് എന്ന് പറയുന്നത് വെറും 2% ആൾക്കാരേ ഉള്ളൂ. അപ്പം അത്രയും കുറച്ച് ആൾക്കാർ. അപ്പം ഇന്ത്യ ഇന്ത്യയിലാണെന്ന് വെച്ചാല് ഇന്ത്യൻ്റെതായ ഒരു ഗവൺമെന്റ് ഫണ്ട് രജിസ്ട്രി പോലും ഇല്ല. അപ്പം അതൊക്കെ വളരെ വലിയൊരു, പിന്നെ ആൾക്കാർക്ക് അറിയൂല ഇതിനെ പറ്റിയിട്ട്. ഇപ്പൊ എനിക്ക് തന്നെ അറിഞ്ഞത് 3 കൊല്ലം മുന്നേ ശുചിത്വ ഡയഗ്നോസ് ആയപ്പോഴാണ് ഇതിനെ പറ്റിയിട്ടൊക്കെ വായിച്ചതും പഠിച്ചു തുടങ്ങിയതൊക്കെ. അല്ല, ആൾക്കാർക്ക് അറിയില്ല. ആൾക്കാരൊക്കെ ബോൺ മാറോ എന്നൊക്കെ കേൾക്കും, പേടിയാവും. ആൾക്കാർ അപ്പം തന്നെ പിന്നോട്ട് വിരിച്ചു കളയുന്നത്.
എങ്ങനെയാണ് ഈ ബോൺ മാരോ എടുക്കുന്നത്, അല്ലെങ്കിൽ അത് എന്താണ് ഈ ഡോണർ എന്ന് അറിയാത്തത് കൊണ്ടല്ലേ?
അറിയാത്തതുകൊണ്ട്.
ഓക്കെ, ഇപ്പൊ എന്തായാലും ഇപ്പോ എനിക്ക് തോന്നുന്നു ക്വീൻസ്ലാൻഡിലുള്ള സുജിത്തിന്റെ സുഹൃത്തുക്കളെല്ലാം ചേർന്നിട്ടാണല്ലോ വീണ്ടും ഒരു ഡ്രൈവ് നടത്തുന്നത്. എന്നാണ് അതിന്റെ വിശദാംശങ്ങളൊന്ന് പറയാമോ? എപ്പോഴാണ്, എന്നാണ് നടക്കുന്നുള്ള കാര്യം?
22nd September ഒരു ശനിയാഴ്ചയാണ്. രാവിലെ 9 മണി തൊട്ട് 3 മണി വരെയുണ്ട്. സെന്റ് ഫിലിപ്സ് ഹാൾ എന്ന് പറഞ്ഞിട്ട് ആനലിയിൽ വെച്ചിട്ട് ഒരു ഹാളാണ്, 115 കോൺവോൾ സ്ട്രീറ്റില്. അവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇത് രജിസ്റ്റർ ചെയ്യാൻ സുധാ എന്ന് പറഞ്ഞവരെ വിളിച്ചാൽ മതി. നമ്പർ വേണം ഞാൻ തരാം.
നമ്പർ പറഞ്ഞോളൂ.
0407177908.
ഓക്കേ,
ഇവരെ വിളിച്ച് സുധാന പേര്, ഇവരെ വിളിച്ചിട്ട് പേര് പറഞ്ഞ് രജിസ്റ്റർ ചെയ്താൽ മതി ഇവരുമായിട്ട്. എന്നാ പിന്നെ ഇവർക്ക് കറക്റ്റ് നമ്പർ കൊടുക്കാൻ പറ്റും, ABMDR-ന് എത്ര ആൾക്കാർ വരാൻ പറ്റും എന്നൊക്കെ. അതിനനുസരിച്ചിട്ട് അവർക്ക് ആ ടെസ്റ്റ് ട്യൂബും ആ സാധനങ്ങളൊക്കെ കൊണ്ടുവരണമല്ലോ നേഴ്സസിന്.
ABMDR എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ബോൺ മാരോ ഡോണർ രജിസ്ട്രി അല്ലേ?
യെസ്, ഓസ്ട്രേലിയൻ ബോൺ മാരോ ഡോണർ രജിസ്ട്രി. അവരുടെ തന്നെ സ്റ്റാഫ് ഒക്കെയാണ് വരിക. അവര് തന്നെ അവരുടേതായ ഒരു ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട് അവർക്ക് അത് ഫില്ല് ചെയ്യാൻ.
അല്ലേ, ഒരുപക്ഷെ കേൾക്കുന്ന ആൾക്കാർക്കും എന്താണെന്ന് അറിയില്ലായിരിക്കുമല്ലോ. അപ്പൊ എന്താണ് ഈ ഒരു അന്ന് ഡോണർ ആകാൻ തയ്യാറായ ഒരാൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്ന കാര്യം ഒന്ന് പറയാൻ കഴിയുമോ അഞ്ജുന?
ആ, പറയാൻ പറ്റും. ഇത് ഇതിപ്പം ഇപ്പം ഇപ്പൊ 22nd September ആൾക്കാർ സൈൻ അപ്പ് ചെയ്ത, അപ്പൊ ആർക്കും ഒരു ഫോൺ കോൾ, ആരെങ്കിലും മാച്ച് ആയില്ല, സുജിത്തിനാവണമെന്നില്ല, എവിടെങ്കിലും മാച്ച് ആയി, എവിടെ ഏതെങ്കിലും ഓസ്ട്രേലിയ ഏതെങ്കിലും ഭാഗത്ത് ഒരാൾക്ക് മാച്ച് ആയി, അഴേക്ക് അവർക്കൊരു ഫോണോ ഒരു ഇമെയിൽ വഴിയോ ആ ABMDR അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും അവരെ. പക്ഷെ ഒരിക്കലും പേഷ്യന്റ് ഇൻഫർമേഷൻ ആ ഡോണറിന് കൊടുക്കില്ല, പറയില്ല. ഇത് ഒരു കോൺഫിഡൻഷ്യാലിറ്റിയാണ്, പ്രൈവസി പോളിസി ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു മാച്ച് ആയിട്ടുണ്ട്, ആർ യു റെഡി എന്നുള്ളൊരു ചോദ്യം വരും. അപ്പൊ ആ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞാല് അവര് ഫുൾ ഡീറ്റെയിൽഡ്, ഇത് എപ്പോഴും ഇമ്പോർട്ടൻസ് ഇസ് ഗിവൺ ടു ദ ഡോണർ. ഡോണർ എപ്പോ ഹെൽത്തി ആയിരിക്കണം, അതാണ് അവരുടെ ഇത്. ഡോണറിന് ഇതാക്കുന്ന ഒരു കാര്യവും ഒരിക്കലും ABMDR ചെയ്യില്ല. സോ കംപ്ലീറ്റ് അവരെ ഫിസിക്കൽ ചെക്കപ്പ്, ECG മുതൽ എല്ലാം എക്സ്റേ ഒക്കെ എടുത്തിട്ട് ഫുൾ ചെക്കപ്പ് ഒക്കെ ചെയ്ത് എന്നിട്ട് അത് തന്നെ കുറച്ച് ആ ചെക്കപ്പ്സിനും പിന്നെ റിസൾട്ട് കിട്ടാനൊക്കെ എല്ലാമൊക്കെ എന്നിട്ട് അവരോട് ചോദിക്കും, ആർ യു റെഡി? പിന്നെ അവര് അത് അവർ റെഡിയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് റെഡിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാൻസ്പ്ലാന്റിന്റെ 4 ദിവസം മുന്നേ ഒരു ചെറിയൊരു ഇഞ്ചക്ഷൻ, ഒരു ഹോർമോൺ ലൈക്ക് സബ്സ്റ്റൻസ് ഇത് സ്കിന്നിന്റെ അടിയിൽ കൊടുക്കണം ഈ ഡോണറിന്. അത് ബേസിക്കലി എന്താ ചെയ്യുന്ന വെച്ചാൽ ആ സ്റ്റെം സെൽസ് ബ്ലഡിലേക്ക് പ്രോളിഫറേറ്റ് ചെയ്യാൻ, അത് പുറത്തേക്ക് വരാനുള്ള ഒരു ഇതാണ്. ഇറ്റ്സ് എ വെരി സ്മോൾ ഇഞ്ചക്ഷൻ. അപ്പം അത് കൊടുക്കും, 4 ദിവസം കൊടുക്കും. എന്നിട്ട് പിന്നെ 5th ദിവസം അത് ഒരു നീഡിൽ ഇട്ടിട്ട് ഡോണറിന് ഈ ഡോണർ സെന്ററിൽ പോയിട്ട് നീഡിൽ, സാധാരണ ബ്ലഡ് ഡൊണേഷൻ പ്രോസസ് പോലെ തന്നെയാണ് കണ്ടാ, അങ്ങനെ തന്നെയാ തോന്നുക. ഒരു കയ്യിലൂടെ ഇത് വെയിനിലൂടെ ഒരു നീഡിലിടും, എന്നിട്ട് ആ അതിൻ്റെ ബ്ലഡ് ബ്ലഡ് സ്ട്രീം എടുക്കും, എന്നിട്ട് പിന്നെ അതൊരു മെഷീനിലൂടെ പാസ് ചെയ്യും. അത് എഫറസിസ് മെഷീൻ എന്ന് പറയും, ഇറ്റ്സ് എ സെൽ സെപ്പറേറ്റർ മെഷീൻ. അപ്പൊ അതിൽ ആ സ്റ്റെം സെൽസ് മാത്രം അവര് ഇങ്ങനെ വാരി അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കും, എന്നിട്ട് ബാക്കിയുള്ള പ്രൊഡക്റ്റ് അത് മറ്റേ കയ്യിലൂടെ ഡോണറിലേക്ക് തന്നെ തിരിച്ചെത്തും. അപ്പം ആ സ്റ്റെം സെൽസ് മാത്രമാണ്, സുജിത്തിനാണോ അടുത്ത വേറെ ഏതും പേഷ്യന്റ് ആണോ ആ സ്റ്റെം സെൽസ് മാത്രമേ പോവുള്ളൂ. ബേസിക്കലി അതാണ് പ്രോസസ്.
ബ്ലഡ് ഡൊണേഷൻ പോലെ തന്നെയാണ്,
ബ്ലഡ് ഡൊണേഷൻ പോലെ തന്നെയാണ്. ഇത് രണ്ടുതരം പ്രോസസ് ഉണ്ട്. ഞാനിപ്പോ പറഞ്ഞത് പെരിഫറൽ ബ്ലഡ് സ്റ്റെം സെൽ ഡൊണേഷൻ ആണ്, രണ്ടാമത് ബോൺ മാറോ ഡൊണേഷൻ ഉണ്ട്. നൗ ഇപ്പം ഇപ്പത്തെ സയൻസ് ആൻഡ് ടെക്നോളജി അനുസരിച്ചിട്ട് 80-90% ഓഫ് ദ ഡൊണേഷൻ ഇസ് ബ്ലഡ്, ഈ പെരിഫറൽ ബ്ലഡ് സ്റ്റെം സെൽ ഡൊണേഷൻ. ഞാൻ പറഞ്ഞ സിമ്പിൾ പ്രോസസ് ആണ്. സുജിത്തിന്റെ ഡോക്ടറും അതാണ് സുജിത്തിന് വേണ്ടി പറഞ്ഞിരിക്കുന്നത്.
അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പം പറഞ്ഞു വന്ന ഒരു കാര്യമുള്ളത്, ഇപ്പൊ സുജിത്തിനല്ല മാച്ച് ചെയ്യുന്നെങ്കിൽ ഒരുപക്ഷെ മറ്റാർക്കെങ്കിലും അത് മാച്ച് ചെയ്യുമായിരിക്കും വരുന്ന ആൾക്കാരിൽ നിന്നുള്ളതാണ്.
എവിടെ വേണമെങ്കിലും മാച്ച് ചെയ്യും. സുജിത്തിന് നമ്മൾ സുജിത്ത് എപ്പം പറയുന്ന ഒരു ഇതാണ്, എനിക്കല്ലെങ്കിൽ വേറെ ഒരാൾക്കെങ്കിലും കിട്ടിയാൽ മതി ഇത്.
എന്തായാലും ഈ ഒരു ഡോണറെ കിട്ടേണ്ടത് സുജിത്തിന് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, എത്രത്തോളം അത് നിങ്ങളിപ്പോ 3 വർഷമായി കാത്തിരിക്കുകയാണല്ലോ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്.
ഇത് സുജിത്തിന്റെ ഒരു കംപ്ലീറ്റ് ക്യൂർ ആണ്. ഇതിപ്പം ഇപ്പൊ ഈ രീതിയിൽ പോകുന്നോണ്ട് എന്താ ഇതെന്ന് വെച്ചാൽ സുജിത്തിന്റെ എല്ലാ 3 മാസവും ബയോപ്സി ചെയ്യണം. അപ്പൊ സുജിത്തിന്റെ ബയോപ്സി എന്ന് പറഞ്ഞാല് ഈ ഹിപ്പ് ബോണില് ഒരു ഡ്രില്ലിട്ടിട്ട് സംഭവം എടുക്കുന്ന സുജിത്തിന്റെ. അപ്പൊ ബോണൊക്കെ നാച്ചുറലി വയസ്സാവും തോറും ഹാർഡായി തുടങ്ങും, ഇനോ ആ ഒരു പ്രോസസ്സും ഉണ്ട്. മാത്രമല്ല സുജിത്ത് കഴിക്കുന്ന ഈ ക്യാൻസർ ഡ്രഗ് എത്രത്തോളം സുജിത്തിന്റെ ബോഡി അതിന് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന നോക്കണം. അതിപ്പോ ഇനി കുറച്ചു കാലം കഴിഞ്ഞ സുജിത്തിന്റെ ബോഡി റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് പ്രശ്നമാണ്. അപ്പൊ സുജിത്തിന് വേറെ വഴിയില്ല. അപ്പം ഇപ്പം കറക്റ്റ് സമയമാണ്, സുജിത്ത് റെമിഷനിലും ആണ്. അപ്പൊ ഇപ്പൊരു നല്ലൊരു മാച്ച് കിട്ടിയാല് ബെസ്റ്റ് മാച്ച് എന്ന് പറഞ്ഞാൽ 10 out of 10 മാച്ച് കിട്ടണം. അതായത് എല്ലാം മാച്ച് ചെയ്തിട്ട് അങ്ങനത്തെ മാച്ച് കിട്ടിയാൽ ഡോക്ടേഴ്സ് വിൽ ഗോ അഹെഡ്. 10 out of 10 പിന്നെ നോക്കേണ്ട കാര്യമില്ല. ഇപ്പം സുജിത്തിന് ഇപ്പൊ റെമിഷനിലാണ്. ഇപ്പം ഇപ്പൊ ഒരു മിസ്മാച്ച്ഡ് ആയിട്ട് അതോ ലോവർ മാച്ച്ഡ് ആയിട്ടുള്ള ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക് ആണിത്.
മനസ്സിലാവും. പരമാവധി മാച്ച് കിട്ടുന്ന ഒരാൾ തന്നെ വേണം. അത് പരമാവധി ഒരു ഇന്ത്യൻ വംശജം തന്നെ വേണം തോന്നുന്നു അല്ലേ?
എത്തനിസിറ്റി ഉണ്ടായാൽ മാച്ച് കൂടും. ഇന്ത്യൻ വംശജം വേണം തന്നെയല്ല, എത്തനിസിറ്റി കൂടുതൽ, ചാൻസസ് കൂടുതലാണ്.
തീർച്ചയായും മഞ്ജു, എന്തായാലും നന്ദി ഇത്രയും കാര്യങ്ങൾ ഈ സമയത്ത് പങ്കുവച്ചതിന്. എന്തായാലും കൂടുതൽ പേർ അതിലേക്ക് മുന്നോട്ട് വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പം ബ്രിസ്ബനിലുള്ള ഒരു ഇതിന്റെ ശ്രീമതി സുധയുടെ നമ്പർ ഒരിക്കൽ കൂടി ഒന്ന് പറയാമോ?
ആ പറയാം. സുധ 0407 177 908.
ഓക്കെ, തീർച്ചയായും ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ബ്രിസ്ബനിൽ ഈ ഒരു ഡ്രൈവിൽ പങ്കെടുക്കണം, ഡോണറാകാൻ തയ്യാറായി മുന്നോട്ട് വരുന്നവർക്ക് പങ്കെടുക്കാൻ കഴിയും. തീർച്ചയായും. നന്ദി അഞ്ജു.
താങ്ക് യു. താങ്ക് യു.
Want to hear more stories like this? Subscribe to our regular podcasts on iTunes.